പുനരുത്ഥാനവും ദ്രവത്വമില്ലാത്ത ഒരു ശരീരവും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ താൻ പറയുന്നു, അവിടെ തേജസ്സിൽ വ്യത്യാസമുണ്ട്. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ്സുമുണ്ട്, ഭേദമുണ്ടല്ലോ എന്ന് പറയും. പ്രിയപ്പെട്ടവര്, ഈ ഭാഗം നാം ദാനിയേലിന്റെ പുസ്തകത്തിലെ ഒരു ഭാഗത്തോടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും എന്താണ് അദ്ദേഹം പൗലോസ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകും. ദാനിയേലിന്റെ പുസ്തകത്തില് അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ശവസംസ്കാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വായിക്കാറുള്ള ഒരു ഭാഗമുണ്ടല്ലോ, 12:2 വാക്യം: നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായി, ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ 3 വാക്യം: എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നുമെന്നേക്കും പ്രകാശിക്കും. നോക്കുക, വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവിന്റെ വരവിന് ശേഷം നമ്മുടെ സ്വർഗത്തിലെ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗത്ത് അവിടെ ചിലർ എന്ത് ചെയ്യും? അവർ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നേക്കും പ്രശോഭിക്കും എന്നാണ് നമ്മൾ കാണുന്നത്. ഈ ഭാഗം തന്നെ കർത്താവായ യേശുക്രിസ്തു തന്നെ തിരുവായി മുഴിഞ്ഞ് ഈ ഭാഗം ഉദ്ധരിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മത്തായി എഴുതിയ സുവിശേഷം 13 അധ്യായം അതിന്റെ 43 വചനത്തിൽ കർത്താവ് തന്നെ സംസാരിക്കുമ്പോൾ ഈ ഭാഗം കോട്ട് ചെയ്യുന്നുണ്ട്. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. നോക്കുക, ഈ കാര്യങ്ങളെല്ലാം നമ്മളെ ചേർത്ത് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? കാണാൻ കഴിയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈഹലോകത്തിലെ ഒരു ജീവിതത്തിന് ശേഷം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവിടെ ഒരു സമത്വമല്ല ഉള്ളത്. നമ്മൾ വിചാരിക്കുന്ന സ്വർഗം ഒരു സമത്വത്തിന്റെ സ്ഥലമാണെന്നൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ചിലപ്പം പറയാറുണ്ട്, ഈ ഭൂമിയിൽ പലതരത്തിലുള്ള അസമത്വങ്ങളുള്ള ഇതൊക്കെ കഴിയും, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഒന്നുപോലെ, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെയുള്ള നമ്മുടെ ഓണത്തിന്റെ പാട്ടൊക്കെ നമ്മൾ സ്വർഗത്തോടൊക്കെ ചേർത്ത് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇതാ നമ്മുടെ ചിന്തയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് പൗലോസ് പറയുന്നത്. അവിടെ എന്തുണ്ട്? നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. അതായത് നാം ഒക്കെയും ദൈവരാജ്യത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നു, അത് ശരിയാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. നിങ്ങൾ ആ കാര്യം ഈ നിലയിൽ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും സ്വർഗരാജ്യത്തെക്കുറിച്ച് ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ച് പാടി, ഇവിടൊക്കെയാ അസമത്വം, ഇവിടൊക്കെയാ ഉച്ചനീചത്വം, അവിടെ എങ്ങും ചെന്നാൽ അങ്ങനൊന്നും ഇല്ല എല്ലാവരും. പക്ഷെ ഇവിടെ പറയുന്നു, ഈ നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. നക്ഷത്രങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ ചില നക്ഷത്രങ്ങൾ കൂടുതൽ ശോഭയുള്ളതാണ്, മറ്റു ചിലത് ശോഭ കുറഞ്ഞതാണ്. നമുക്കറിയാവുന്ന പോലെ നമുക്ക് നക്ഷത്രങ്ങളെ അത്ര അടുത്ത് അറിഞ്ഞുകൂടല്ലോ. നമുക്ക് ചില ബൾബുകൾ അറിയാം, 100 വാട്ടിന്റെ ബൾബ് ഉണ്ട്, ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന 10 വാട്ടിന്റെ ഒക്കെ ബൾബുമുണ്ട്. ആ 10 വാട്ടിന്റെ ബൾബ് നമ്മൾ ബാത്റൂമിൽ കയറി എന്നാൽ എന്തെങ്കിലും ഒന്ന് വായിക്കാമെന്ന് വെച്ച് നോക്കിയാൽ കണ്ണു പിടിക്കുന്നില്ല. അതേസമയം ആ ട്യൂബ്ലൈറ്റിന്റെ വെട്ടത്ത് വരുമ്പോ എത്ര ക്ലിയർ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടെന്ന് പറയുന്നപ്പോ സഹോദര, ഇത് നമുക്കൊരു വലിയ മുന്നറിയിപ്പും നമുക്കൊരു താക്കീതുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് വ്യത്യസ്തരായ നിലയിൽ തേജസ് കൊണ്ടായിരിക്കാൻ കഴിയും പരലോകത്തിൽ എന്നുള്ളത് വരുമ്പോ നമ്മൾ എത്ര ഭയത്തോടും നടുക്കത്തോടും നമ്മൾ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇതാ നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. അതൊരു സത്യം പോലെ അദ്ദേഹം അങ്ങ് പറഞ്ഞിരിക്കുക. പൗലോസ് പറയുമ്പോ അത് താൻ കേവലം ഒരു സത്യം പറയുന്നു എന്നുള്ളതല്ല, പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞതുമായിട്ട് ചേർത്ത് പുതിയ നിയമത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 13 അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ കർത്താവ് പറഞ്ഞതുമായിട്ട് ചേർത്ത് ചിന്തിച്ചു വരുമ്പോ അദ്ദേഹം പറയുകയാണ്, സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു ജീവിതമുണ്ട്. ഈ ജീവിതം കൊണ്ട് ആ ജീവിതത്തിന് ശേഷം നമ്മളായിരിക്കുന്ന ആ സമയത്ത് നമ്മുടെ തേജസ്സിന് വ്യത്യാസം വരാം. ഈ സത്യം നമ്മളെ എന്തിലേക്കാണ് ഉണർത്തേണ്ടത്? നമ്മളെ ഉണർത്തേണ്ട ഒരു കാര്യമുണ്ട്. ദൈവമേ, ഞാന് ഈ 10 വാട്ട് ബൾബ് പോലെ ആർക്കും ഒരു പ്രയോജനം ഇല്ലാതായിരിക്കാൻ ഇടയാകല്ലേ? മറിച്ച് എന്തായിരിക്കണം? ഞാനൊരു 100 വാട്ട് ബൾബ്, അതിനപ്പുറത്ത് ബൾബ് ഉണ്ടോ? 1000 വാട്ട് ബൾബ് അങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ? 1000 വാട്ട് ബൾബ് അതിനപ്പുറത്തുണ്ടോ? എത്രയും എത്രയും തേജസ്സേറിയ ഒരു നക്ഷത്രമായി എനിക്ക് നിൽക്കാം. അത് ഒരു തരത്തിലൊരു സ്വാർത്ഥതയല്ലേ? ആത്മീയ കാര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനോട് എത്രയും അടുത്ത് നിൽക്കണമെന്നുള്ളത് ഒരു സ്വാർത്ഥതയല്ല, മറിച്ച് അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ സാധാരണഗതിയിൽ എന്താ, സാധാരണഗതിയിൽ ഭൗതിക കാര്യങ്ങളിൽ വളരെ സ്വാർത്ഥരാണ്. അവന് 100 രൂപ ഉണ്ട്, എനിക്ക് 200 രൂപ വേണം. അവന് അത്രയും സ്വത്തുണ്ടെങ്കിൽ എനിക്ക്, അവനൊരു കാറുണ്ട്, എനിക്ക് 2 കാർ വേണം. ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ എന്താ സ്വാർത്ഥരെ. ആത്മീയ കാര്യം വരുമ്പോഴും, ഓ ബ്രദറെ, നമ്മളെല്ലാം സഹോദരന്മാരല്ലേ, അവർക്കൂടൊക്കെ അവരുമൊക്കെ ഇന്നിട്ട് സാക്ഷ്യം പറഞ്ഞോട്ടെ എന്ന് വെച്ച് ഞാനങ്ങ് മിണ്ടാതിരുന്നു. ഇന്ന് പാട്ട് പാടാൻ എനിക്ക് ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ എല്ലാവർക്കും അവസരമൊക്കെ കിട്ടണമല്ലോ. നമ്മൾ ആത്മീയ കാര്യം വരുമ്പോൾ വളരെ നിസ്വാർത്ഥരായ ആളുകളാണ്, ഭൗതിക കാര്യം വരുമ്പോൾ വളരെ സ്വാർത്ഥരായ ആളുകൾ. മറിച്ചാണ് ഇവിടെ കാര്യങ്ങൾ കാണുന്നത്. നമ്മൾ ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്കൊരു ഒത്തുതീർപ്പില്ല. ഒരു എല്ലാരെയും കൂടെ കൂട്ടിക്കൊണ്ട്, ലോത്തിന്റെ ഭാര്യയെ പോലെ തിരിഞ്ഞു നിൽക്കുന്ന ഉപ്പുതൂണായ ആളിനെയും കൂടെ കൂട്ടിക്കൊണ്ട്, അങ്ങനല്ല. മനുഷ്യനായാൽ സ്നേഹം വേണ്ടേ? സ്നേഹം വേണം. ലോത്തെ, നിന്റെ കൂടെ ഇത്രയും നാൾ നിന്നതല്ലേ, അവളൊന്ന് തിരിഞ്ഞു നോക്കിയെന്നല്ലേ ഉള്ളൂ. അവളെ കൂടെ, ആ ഉപ്പ് പ്രതിഭയെ കൂടെ എങ്ങനെയെങ്കിലും ഇളക്കി എടുത്തുകൊണ്ട് പോകാം. അല്ല, കാര്യങ്ങളെ കുറിച്ചൊരു വ്യക്തത നമുക്കുണ്ടാവണം. ഒരു ഓട്ടക്കളത്തിലാണെങ്കിൽ തിരിഞ്ഞു നോക്കലില്ല, ഒത്തുതീർപ്പില്ല. എല്ലാരെയും കൂടെ കൂട്ടിയുള്ള ഒരു കൂട്ടയോട്ടമല്ലിത്. കാരണം നിത്യതയെ സംബന്ധിച്ചിടത്തോളം തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടാകും എന്നുള്ള ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കണം. ഇതുപോലെ ഈ കാര്യത്തെക്കുറിച്ച് കാണുമ്പോൾ ഇവിടെ നക്ഷത്രം എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഗ്രഹങ്ങൾ എന്നല്ല പറഞ്ഞിരിക്കുന്നു. ഈ ഭൂമി ഒരു ഗ്രഹമാണെന്ന് നമുക്കറിയാം, ചന്ദ്രനൊരു ഗ്രഹമാണ്. നക്ഷത്രങ്ങളോ, നക്ഷത്രങ്ങൾക്ക് സ്വയം പ്രകാശമുണ്ട്, ഗ്രഹങ്ങൾക്ക് എന്തില്ല. ഗ്രഹങ്ങൾക്കും പ്രകാശമുണ്ട്. നമ്മൾ രാത്രിയിൽ ചന്ദ്രനെ നോക്കിയാൽ ചന്ദ്രനും പ്രകാശിക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രന്റെ പ്രകാശം അതിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതല്ല, മറിച്ച് സൂര്യന്റെ പ്രകാശം തട്ടി ഉള്ള ഒരു പ്രകാശം മാത്രമാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചന്ദ്രനെ പോലെ ചോദിക്കുമെന്നല്ല പറഞ്ഞേക്കും, മറിച്ച് എന്താ, നക്ഷത്രങ്ങളെ പോലെ ചോദിക്കുമെന്നാ പറഞ്ഞേക്കും. കർത്താവ് മത്തായിയുടെ 13-ാം അധ്യായത്തിൽ പറയുമ്പം അവിടെയും സൂര്യനെ പോലെ, സൂര്യനും ഒരു നക്ഷത്രമാണല്ലോ. അപ്പോ നക്ഷത്രങ്ങളുടെ പൊതുവായ പ്രത്യേകത എന്താ? നക്ഷത്രങ്ങൾക്ക് അവയ്ക്കുള്ളിൽ തന്നെ തേജസ്സുണ്ട്, അല്ലാതെ മറ്റൊന്നിന്റെ ഒരു കെയറോഫിൽ കുറച്ചു നേരം ഒരു തിളങ്ങുന്ന മുഖം കാണിക്കുന്ന ഒരു ജ്യോതിർഗോളമല്ല നക്ഷത്രം. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് മനസ്സിലായോ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, ഓ സൂര്യന്റെ പ്രകാശം ഒന്ന് തട്ടി കുറച്ചു നേരം ഒന്ന് ശോഭിക്കുന്നു. പണ്ടാരോ പറഞ്ഞു, നമ്മൾ സൂര്യനോടാണോ ചന്ദ്രനോടാണോ നമ്മൾ കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടത് എന്ന് ആരോണ്ടോ കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ചന്ദ്രനോടാ കടപ്പെട്ടിരിക്കേണ്ട കാര്യം, ചന്ദ്രൻ രാത്രിയിൽ വലിയ പ്രകാശിക്കുന്നു, സൂര്യൻ പകൽ പ്രകാശിക്കുന്നു, പകൽ വെട്ടമുണ്ടല്ലോ, പകൽ വെട്ടമുണ്ടല്ലോ, അപ്പോൾ സൂര്യൻ വലിയ കാര്യമൊന്നുമില്ല. രാത്രി ചന്ദ്രനാ, രാത്രി ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കത് പറയാം. പക്ഷേ പ്രിയപ്പെട്ടവര്, സൂര്യനാണോ ചന്ദ്രനാണോ പ്രധാനം? സൂര്യനാണ് പ്രധാനം. കാരണം സൂര്യനിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം തട്ടി മാത്രമാണ് ഈ ചന്ദ്രന്റെ പ്രകാശമുള്ളത്. നമ്മളോട് ചന്ദ്രനെ പോലെ ശോഭിക്കാൻ അല്ല പറഞ്ഞേക്കുന്നത്, മറിച്ച് സൂര്യനെ പോലെ, ഒരു നക്ഷത്രത്തെ പോലെ ശോഭിക്കും. സൂര്യന് നക്ഷത്രത്തിന് അതിൽ തന്നെയാണ് പ്രകാശം. ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരി, നീ ഒരു നല്ല ദൈവത്തെ അറിയുന്ന ഒരു ജീവിത പങ്കാളി നിനക്കൊണ്ട്. സൂര്യനെ പോലെ അവൻ ശോഭിക്കുന്നു. അവന്റെ ഒരു പ്രകാശം തട്ടി ഞാൻ അടുക്കളയിൽ എങ്ങനെയെങ്കിലും കുറച്ചു നേരം വെളിച്ചം നൽകാം എന്നൊരു മിനിമം പരിപാടിയിലാണോ നീ ആയിരിക്കുന്നത്? അങ്ങനെയല്ല ദൈവജനം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് നീ എന്തായിരിക്കണം? നക്ഷത്രമായിരിക്കണം, നക്ഷത്രമായിരിക്കണം. മറ്റൊരാളുടെ പ്രകാശം തട്ടി കുറച്ചു നേരത്തെ, നല്ലൊരു സഭയാണ്, ആ സഭയില് നല്ല ടീച്ചിങ് ഒക്കെ ഉണ്ട്, അറിയപ്പെടുന്ന ഒരു ദൈവദാസൻ അവിടെ ഉണ്ട്, നല്ലൊരു ജീവിതം അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ഞാനും കുറച്ചു നേരം ഞങ്ങളുടെ പ്രദേശത്തൊന്ന് തിളങ്ങി നിൽക്കാം. അതല്ല, അതല്ല. നീ ഒരു നക്ഷത്രമാകാനാണ് ദൈവം നിന്നെ വിളിച്ചിരുന്നത്. നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ ഒരു നക്ഷത്രമായിരിക്കണം, നിന്റെ വീട്ടിൽ ഒരു നക്ഷത്രമായിരിക്കണം, നീ ആയിരിക്കുന്ന സമൂഹത്തിൽ നീ ഒരു നക്ഷത്രമാകണം. കേവലം എവിടെ നിന്നോ കടം കിട്ടിയ കുറച്ച് തേജസ് കുറച്ച് സമയത്തേക്ക് പ്രശോഭിക്കുന്ന ഒരാളായി മാറരുത്. ഞായറാഴ്ച കേട്ട ഒരു സന്ദേശം അതിന്റെ കെയറോപ്പിൽ മാത്രം ജീവിക്കുന്ന ഒരാളായി നീ മാറരുത്. നിനക്ക് തന്നെ എന്തുണ്ടാവണം? ദൈവവചനത്തിൽ നിന്ന് വെളിപ്പാടുണ്ടാവണം. നിന്നോട് തന്നെ ദൈവം സംസാരിക്കണം. നീ തന്നെ ദൈവവുമായിട്ട് നേരിട്ടുള്ള ഒരു ബന്ധമുണ്ടാകണം. നീ തന്നെ ആത്മീയനും ആത്മീയനും ആയിരിക്കണം. നക്ഷത്രമായിരിക്കണം. നക്ഷത്രമായിരിക്കണം. ഒന്നാമത് നമ്മൾ നക്ഷത്രമായിരിക്കുക. രണ്ടാമത് നക്ഷത്രത്തിന്റെ ശോഭ എത്രയും വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം അവിടെ ആയിരിക്കുമ്പോൾ നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടെങ്കിൽ കർത്താവ് എനിക്ക് എത്രയും എത്രയും തേജസ് ഏറിയ ഒരു കാര്യമായിരിക്കണം എന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ കുറിക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിനോട് ചേർത്ത് നാം കർത്താവിന്റെ വരവിന് ശേഷം നക്ഷത്രമായിട്ട് ശോഭിക്കുക എന്ന് പറയുമ്പോൾ പലരും കരുതുന്നത് കർത്താവിന്റെ വരവിൽ പെട്ടെന്ന് ഒരു മാന്ത്രികൻ വടിയെടുത്ത് വീശി തൊപ്പിക്കകത്തു നിന്ന് ഒരു മുയലിനെ എടുക്കുന്നത് പോലെ. ഇന്നലെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് മാജിക്ഷോ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വടിയെടുത്ത് വീശി തൊപ്പിക്കകത്തു നിന്ന് പെട്ടെന്ന് വേറൊരു പുതിയ കാര്യത്തെ കൊണ്ടുവന്നതുപോലെ നമ്മളെല്ലാം മരിച്ചു കഴിഞ്ഞ് കർത്താവ് വന്നു കഴിഞ്ഞ് കർത്താവ് ഉടനെ നമ്മളെല്ലാം ഉടനെ നക്ഷത്രങ്ങളാക്കി നമുക്കെല്ലാം വേണ്ട തേജസ്സും തന്നു നിർത്തും എന്ന് നമ്മൾ വിചാരിച്ചു പോകരുത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനമാണ് ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം അതിന്റെ രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോ ഇവിടെ ഇതാ രണ്ടാമധ്യായം, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം രണ്ടാമധ്യായം അതിന്റെ 15-ാമത്തെ വചനം, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കും. നോക്കുക, വീണ്ടും നക്ഷത്രം, വീണ്ടും തേജസ്, വീണ്ടും ജ്യോതിസ്, അതിനെക്കുറിച്ച് അവിടെ പറയും. നമ്മളെന്താണ്? നമ്മൾ നമ്മുടെ മരണശേഷം കർത്താവിന്റെ വരവിന് ശേഷം സ്വർഗത്തിൽ നമ്മൾ ഒരു ജ്യോതിസ്സായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ പൊടുന്നനെ കർത്താവ് നമ്മളെ ഒരു തേജസ്സേറിയ ഒരു നക്ഷത്രമാക്കി മാറ്റുകയല്ല ചെയ്യുന്നത്. മറിച്ച് എവിടെയാ? മറിച്ച് ഇന്നത്തെ ലോകത്താണ് നമ്മൾ തേജസ് സമാഹരിക്കാനായിട്ട് നമ്മുടെ മുമ്പിലുള്ള ഒരു സാധ്യതയുള്ളത്. അതിന്റെ 14-ാമത്തെ വാക്യം നോക്കുക, അതിന്റെ തൊട്ടു മുമ്പുള്ള വാക്യം 2:14, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. ഇവിടെയാണ്, ഇവിടെയാണ് ഈ തലമുറ, ഈ ലോകം, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം. ഈ കാലഘട്ടം വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ, ഇന്റെ മിഷ്, അതിന്റെ നടുക്ക, അതിന്റെ നടുക്ക. നമ്മള് കർത്താവിനെ അംഗീകരിച്ച് കഴിയുമ്പോൾ നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് ഇങ്ങനെ എല്ലാവരും കൃഷ്ണ അസംബ്ലിയുടെ കോമ്പൗണ്ടിലേക്ക് ഇങ്ങനെ താമസം മാറ്റാനായിട്ട് ഒക്കെയല്ല. നമ്മളൊക്കെ താമസിക്കുന്ന എവിടെ? നമ്മളൊക്കെ താമസിക്കുന്ന അതേ പഴയ ചുറ്റുപാടിൽ തന്നെ. നമുക്ക് ഉടനെ ജോലി, ഉടനെ ഇതുപോലൊരു ഒരു ആത്മീയ പരിപാടിക്കായിട്ട് നമ്മുടെ ജോലി മാറുന്നില്ല. നമ്മൾ ആ പഴയ ജോലി തന്നെയാ ചെയ്യുന്നത്. അവിടെ എന്തുണ്ട്? വക്രതയും കോട്ടവും ഉള്ള തലമുറ തന്നെയാണ് നമ്മുടെ ചുറ്റിനുമുള്ളത്. ആ തലമുറയുടെ നടുവിൽ, ആ ഇരുട്ടിന്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ തേജസ് പ്രകാശിച്ചത്. ഇരുട്ട് എത്രത്തോളം കട്ടി കൂടുമോ അത്രത്തോളം വെളിച്ചം കൂടുതൽ വെളിച്ചമുള്ളതായി തീരും എന്ന് നമുക്കറിയാമല്ലോ. സഹോദരി, നീ പറയുക, ബ്രദറെ, നിങ്ങളെപ്പോലെ ഒരു ക്യാമ്പസിലൊന്നുമല്ല താമസിക്കുന്നത്, ഞാനൊരു ചേരിയിലാണ് താമസിക്കുന്നത്. അവിടെ എല്ലാം വ്യാജമദ്യം ഉണ്ടാക്കുന്ന ഒരു കള്ളനോട്ടടിക്കാരും പിടിച്ചുപറിക്കാരും മോശപ്പെട്ട ജീവിതം നയിക്കുന്നവരുമാണ് അവിടെയൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എന്ന് നീ പറഞ്ഞ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ, അതിന്റെ നടുവിലാണ് നിനക്കായിരിക്കാനായിട്ട് ദൈവം ഒരവസരം തന്നിരിക്കുന്നത്. അതൊരു സാധ്യതയായിട്ട് കാണണം. അതിന്റെ നടുവിൽ നിൽക്കുമ്പോൾ സഹോദരി, നിന്റെ ചുറ്റുപാട് കൂടുതൽ ഇരുളടഞ്ഞതാണെങ്കിൽ, നിന്റെ ബന്ധുക്കളും ചാർച്ചക്കാരും ഒക്കെ പണത്തിന് വേണ്ടി ഓ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നവരും ഒട്ടും വിട്ടുകൊടുക്കാത്തവരും ഒക്കെ ആണെങ്കിൽ, അങ്ങനെയുള്ള വക്രതയും കോട്ടവും ഉള്ള ഒരു തലമുറയുടെ നടുവിലാണ് സഹോദര നിനക്ക് ജ്യോതിഷനെ പോലെ കൂടുതൽ പ്രശോഭിക്കാനായിട്ട് കഴിയുന്നത്. അതൊരു സാധ്യതയായി കാണണേ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ, അവിടെ നമുക്കെങ്ങനെയാണ് ജ്യോതിഷായിട്ട് നിൽക്കാനായിട്ട് ഒക്കുന്നത്, അതിനെക്കുറിച്ച് ഒരു സൂചന ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുകയും അവരുടെ ഇടയിൽ, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ, നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കും. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം എത്രത്തോളം തേജസ്സുള്ള ഒന്നായിരിക്കുമോ അതിനാനുപാതികമായിട്ടേ നമ്മൾ വരാൻ പോകുന്ന ലോകത്തും അത്രത്തോളം തേജസ്സേ നമുക്കുണ്ടാവുകയുള്ളൂ. ഞാൻ പലവട്ടം പലവട്ടം ആവർത്തിക്കുകയും എഴുതുകയൊക്കെ ചെയ്തത് ആ ഒരു കഥയുണ്ടല്ലോ, അതായത് സാൽവേഷൻ ആർമിയുടെ തുടക്കക്കാരനായ വില്യം ബൂത്തിന്റെ കഥ. അദ്ദേഹം മരിച്ചു, മരിച്ചതായിട്ട് അദ്ദേഹം സ്വപ്നം കണ്ടു, സ്വപ്നം കണ്ടു അദ്ദേഹം സ്വർഗത്തിലായിരിക്കുന്നു, സ്വർഗത്തിലായിരിക്കുന്നു. അദ്ദേഹത്തിന് ആദ്യം വലിയ സന്തോഷം തോന്നി, പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് മനസ്സിലായി സ്വർഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലമാണ്. അവിടെ ആടുന്ന ഊഞ്ഞാലും സ്വർണം ഗോപുരവും ഒക്കെക്ക് അപ്പുറത്ത് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാവാം. അവിടുത്തെ ഏറ്റവും ഏറ്റവും എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് ആരാണ്? ആർക്കപ്പെട്ട കുഞ്ഞാടാണ്, കർത്താവാണ്. കർത്താവ് കർത്താവിനോട് എത്രയും അടുത്ത് നിൽക്കുന്നതാണ്. അവന്റെ വലതുവശത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. അവന്റെ അടുത്ത്, അവന്റെ അടുത്തേക്ക് വരുന്നോറും സന്തോഷവും പ്രമോദവും കൂടി വരുന്നു. അവന്റെ അടുത്തേക്ക് വരുന്നോറും തേജസ് കൂടി വരുന്നു. ഇത് തിയോളജിയിൽ ഇത് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ ഇതേ ചിന്ത തന്നെ ഉള്ള ഒരാളായിരുന്നു സാധു സുന്ദർ സിംഗ്. അദ്ദേഹം സ്വർഗത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങൾ അദ്ദേഹം ചിലർക്ക് എഴുതിയിട്ടുണ്ട്. അതിന് വേണ്ടത്ര ഒരു തിയോളജിക്കൽ ഒരു ഇതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അദ്ദേഹം പറഞ്ഞേക്കുന്നത് കർത്താവ് ഏറ്റവും സെന്റർ, അതിനിരിച്ചു ഒരു ചെറിയ സർക്കിൾ, കുറച്ചുകൂടെ വലിയൊരു സർക്കിൾ, കുറച്ചുകൂടെ വലിയൊരു സർക്കിൾ, കുറച്ചുകൂടെ വലിയൊരു സർക്കിൾ. അപ്പോ ഈ സർക്കിളിൽ കർത്താവിനോട് എത്രയും അടുത്ത് നിൽക്കുന്നതോറും അത്രത്തോളം സന്തോഷവും തേജസ്സും കൂടും. ഇവിടെ അകലെ ഒരു സർക്കിളിൽ, വളരെ അകന്ന ഒരു സർക്കിളിൽ നിന്നാൽ നീയും ഞാനും സ്വർഗത്തിലാണ്, പക്ഷെ നമ്മൾ തേജസ് കൊണ്ടും നമ്മൾ സന്തോഷം കൊണ്ടും കർത്താവിൽ നിന്ന് വളരെ അകലെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ചിന്തയാണ്. ഈ വില്യം ബൂത്ത് എന്ന് പറയുന്ന അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ അദ്ദേഹം മരിച്ച് സ്വർഗത്തിലെത്തി. സ്വർഗത്തിലെത്തിയെങ്കിലും ഈ സ്വർഗത്തിന്റെ മണിമകുടമായ ശ്രദ്ധാകേന്ദ്രമായ കർത്താവിനോട് അടുത്തു വരാൻ അദ്ദേഹത്തിന് ഒക്കുന്നില്ല. അദ്ദേഹം വളരെ അകലെ നിൽക്കുക. ആദ്യം അദ്ദേഹം സന്തോഷിച്ചു, ഞാൻ സ്വർഗത്തിൽ വന്നല്ലോ, എത്രയോ പേര് നരകത്തിൽ പോകുന്നു, ഞാൻ സ്വർഗത്തിൽ വന്നല്ലോ, കർത്താവെ സ്തോത്രം, നന്ദി. പക്ഷേ കർത്താവ് അവിടെ ചില ആളുകളോട് വളരെ അടുത്തിടപെടുന്നു. ഞാനോ വളരെ അകലെയായിരിക്കും. അദ്ദേഹത്തിന് മനസ്സിലായി നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടെന്നും, താൻ ഒരു കേവലം 10 വാട്ടുള്ള ഒരു ബൾബ് പോലെയാണെന്നും, വേറെ ചിലർ 1000 വാട്ട് ബൾബ് പോലെയൊക്കെ നിൽക്കുന്നതായിട്ടും അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അവിടെ ഇരുന്നപ്പോ അദ്ദേഹം വിചാരിച്ചു, ദൈവമേ ഇത് എന്തൊരു തലവിധിയാണ്. ലോകത്തിലാണെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ 10ഓ 70ഓ വർഷം സഹിച്ചാൽ മതി. 10ഓ 70ഓ വർഷം കഴിയുമ്പോൾ മനുഷ്യൻ മരിക്കും. സ്വർഗം അങ്ങനെയല്ല. സ്വർഗം എന്ന് പറയുന്ന ഇറ്റേണിറ്റിയ, നിത്യത. നിത്യകാലം ഞാൻ ഇങ്ങനെ നിത്യലജ്ജയ്ക്കായിട്ട്, ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കല്ലോ, നിത്യലജ്ജയ്ക്കായിട്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കണോ? സ്വർഗത്തിലാണ് എന്റെ ഇരിപ്പെങ്കിലും നിന്നോട് അടുത്തു വരാൻ കഴിയാതെ ഞാൻ ഇങ്ങനെ അകലെ നിൽക്കണോ എന്ന് അദ്ദേഹം വിചാരിക്കുകയും അദ്ദേഹം ആ ചിന്തയിൽ അദ്ദേഹം കരയുകയും ആ കരച്ചിലോട് അദ്ദേഹം സ്വപ്നത്തിൽ നിന്ന് ഉണരുകയും, ഉണർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി, ദൈവമേ എന്റെ മുമ്പിൽ ഇനിയും ഒരു ജീവിതമുണ്ട്. ഈ ജീവിതത്തിൽ ഞാൻ ഇനിയുള്ള കാലം കർത്താവിനോട് എത്രയും അടുത്തു ചെല്ലാനായിട്ട് ശ്രമിക്കും. ഞാനും ഒരു തേജസ്സേറിയ ഒരു നക്ഷത്രമായി തീരാനായിട്ട് ശ്രമിക്കും. ഞാനും സ്വർഗത്തിൽ കണ്ട മറ്റു വിശുദ്ധന്മാരെ പോലെ, കർത്താവിനോട് അടുത്ത് ഇടപഴകുന്ന വിശുദ്ധന്മാരെ പോലെ, കർത്താവിനോട് കൂടുതൽ ആക്സസ് ഉള്ള ഒരാളായിട്ടായി തീരാനായിട്ട് ഞാൻ ശ്രമിക്കും എന്ന് അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു. അതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന വില്യം ബൂത്ത് എന്ന് പറയുന്ന ആള്. അദ്ദേഹം സാൽവേഷൻ ആർമി സ്ഥാപിക്കുക, കർത്താവിന്റെ വേലയിൽ വളരെ ശക്തമായിട്ട് നിൽക്കുകയും തന്റെ ജീവിതം തന്നെ പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്തത് ഈ ഒരു സ്വപ്നത്തെ തുടർന്നാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പൊടുന്നനെ അങ്ങനെ ഒരു തേജസ്സേറിയ ഒരു നക്ഷത്രമായി പെട്ടെന്ന് മാറുകയല്ല ചെയ്യുന്നത്. മറിച്ച് വില്യം ബൂത്ത് തന്റെ ജീവിതത്തിൽ കണ്ട പോലെ, ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ ഒരു ശരാശരി ക്രിസ്ത്യാനിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിന്റെ അതിർവരമ്പിൽ മാത്രമാണ് സ്ഥാനം. എന്നാൽ കർത്താവിനോട് അടുത്തിടപഴകുന്ന ഈ വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം, അവരെ ഭൂമിയിലായിരുന്നപ്പോഴും അവരുടെ ചിന്ത എന്തായിരുന്നു? ഓ, ആസാഫ് പറയുന്ന പോലെ, സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള നിലയിൽ ടോട്ടലി കമ്മിറ്റഡായ ആളുകളായിരുന്നു ഇന്ന് ഈ സ്വർഗത്തിൽ വന്നപ്പോ കർത്താവിനോട് ഏറ്റവും അടുത്ത ഇടപെടലുന്നത്, കർത്താവിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിൽക്കുന്നു. ഞാനോ ഞാൻ ഭൂമിയിലായിരുന്നപ്പോ ഒരു ശരാശരി ക്രിസ്ത്യാനി മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കർത്താവിൽ നിന്ന് ഇത്രയേറെ അകലെ സ്വർഗത്തിൽ തന്നെയാണെങ്കിലും ആയിരിക്കുന്നത് എന്ന് വില്യം ബൂത്ത് തിരിച്ചറിഞ്ഞു എന്നാണല്ലോ ആ കഥ. ആ കഥയിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഈ നിലയിൽ ചിന്തിക്കാം, നമ്മൾ സ്വർഗത്തിൽ ചെന്നതിന് ശേഷം പൊടുന്നനെ നമ്മൾ പെട്ടെന്ന് തേജസ്സേറിയ ഒരു നക്ഷത്രമായി മാറുകയില്ല, മറിച്ച് ഇവിടെ ഭൂമിയിൽ നമ്മൾ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നാം എത്രത്തോളം ജ്യോതിഷനെ പോലെ പ്രകാശിക്കുമോ അതിന് ആനുപാതികമായിട്ടായിരിക്കും സ്വർഗത്തിലും നമ്മൾ തേജസ്സുള്ള ഒരു നക്ഷത്രമായി നിൽക്കുന്നത്. ഇവിടെ നോക്കുക, ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും. ആ മൂന്ന് പ്രയോഗങ്ങൾ മൂന്ന് ആളുകളെ സംബന്ധിച്ചാണ് എന്ന് നാം അറിഞ്ഞിരിക്കാം. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ അനിന്യരും ബ്ലെയിംലെസ്, മറ്റുള്ളവര് നമ്മളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, അവർക്ക് നിന്ദിക്കാനായിട്ട് ഒരു കാര്യമില്ല. അവരെ പരിഹസിക്കുമായിരിക്കും, നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പറയുമായിരിക്കും, പക്ഷെ അവർക്കുള്ളിന്റെ ഉള്ളിൽ അറിയാം ഈ സഹോദരൻ വ്യത്യസ്തനാണ്, ഇദ്ദേഹത്തെ നിന്ദിക്കാനൊക്കെയില്ല എന്ന് അവർക്കുള്ളിന്റെ ഉള്ളിൽ അറിയാം. പുറമേ അവർ പലപ്പോഴും പരിഹസിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്തായിരിക്കും, പക്ഷെ ആളുകളുടെ മുമ്പാകെ നമ്മൾ എന്തായിരിക്കണം? മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമ്മൾ അനിന്യരായിരിക്കണം. അവർക്കൊരു കുറ്റം പറയാൻ ഇട കൊടുക്കരുത്. ആ കുറ്റം പറയാൻ ഇട കൊടുക്കരുതെന്ന് ഞാൻ പറയുമ്പോ, നമ്മള് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ബോധ്യത്തിൽ നമ്മൾ നിൽക്കണം, ബ്ലെയിംലെസ് ആയിരിക്കണം. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ അനിന്യരായിരിക്കണം. പരമാർത്ഥികൾ എന്ന് പറയുമ്പോഴോ, നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ജീവിതത്തോടുള്ള ബന്ധത്തിൽ കലർപ്പില്ലാത്തവരായിരിക്കണം. കലർപ്പ്, പരമാർത്ഥികൾ എന്നതിന്റെ അതിന്റെ മൂലപദം എന്ന് പറയുന്നത് കലർപ്പില്ല, അലോയില്ല. നമ്മൾ ചിലപ്പം ഈയം പൂശാനുണ്ടോ എന്ന് പറഞ്ഞ് ചില ആളുകൾ വരുമല്ലോ. അവരെന്താ, അവരൊരു അലോയി കൊണ്ടുവന്ന് ആ വെടവൊക്കെ അടച്ച് നല്ല ഭംഗിയാക്കി തീർക്കുക ചെയ്യും. അപ്പൊ ശരിക്കുള്ള ചെമ്പല്ല, അതിന്റെ കൂടെ വേറെ ചില കൂട്ടുലോഹം കൂടെ ചേർത്ത്. പരമാർത്ഥിയുടെ കൂടെ അങ്ങനെയുള്ള കൂട്ടുലോഹമില്ല, അവൻ പരമാർത്ഥിയ, ജെനുവിനാണ്. ഇവിടെ തൊട്ടാലും അവൻ ജെനുവിനാണ്, അവിടെ തൊട്ടാലും അവൻ ജെനുവിനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ജെനുവിനായിരിക്കണം. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ബ്ലെയിംലെസ് ആയിരിക്കണം. നമ്മളെ സംബന്ധിച്ച് തന്നെ നമ്മുടെ ഹൃദയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പരമാർത്ഥികളായിരിക്കണം, ജെനുവിനായിരിക്കണം. കൂട്ടുചേർപ്പില്ല, ഒത്തുതീർപ്പില്ല, നമ്മൾ ജെനുവിനാണ്, അതാണ് പരമാർത്ഥികൾ. മൂന്നാമത്തേതോ ദൈവത്തിന്റെ കാഴ്ചപ്പാടി പറയുക. ദൈവത്തിന്റെ കാഴ്ചപ്പാടി പറയുമ്പം എന്റെ മകൻ നിഷ്കളങ്കൻ, നിഷ്കളങ്കൻ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞതുപോലെ നോക്ക്, മൂന്ന് വ്യത്യസ്ത കാഴ്ചപ്പാടിലും, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അനിന്യൻ, നമ്മുടെ തന്നെ കാഴ്ചപ്പാടിൽ പരമാർത്ഥി, ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നിഷ്കളങ്കൻ. മൂന്ന് നിലയിൽ നോക്കുമ്പോഴും ഒരു ഇരുട്ട് പറയാനില്ല, ഇരുട്ടില്ല, തേജസ്സോടെ ശോഭിക്കുക ചെയ്യുന്നു. നോക്കുക, അങ്ങനെ ശോഭിക്കുമ്പോൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കും. ഇങ്ങനെ നമുക്കിവിടെ ഒരു ജീവിതമുണ്ടെങ്കിൽ, നാം ഒരു നക്ഷത്രമായി നിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ കർത്താവിന്റെ വരവിലും നമ്മൾ തിളങ്ങുന്ന ഒരു നക്ഷത്രമായി നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് ഈ സന്ദേശം ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് വന്നാൽ നമ്മുടെ തുടർന്നുള്ള ജീവിതം തീർത്തും വ്യത്യാസമായി തീരും. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു നക്ഷത്രത്തിൽ എന്തില്ല, ഇരുട്ടിന്റെ അംശമില്ല. ചന്ദ്രനിൽ നിന്നുണ്ട് ഇരുട്ടിന്റെ ചില തമോഗർത്തങ്ങളൊക്കെ ഉണ്ടാവാം, ഒരു ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, ഇരുട്ടുള്ള ചില ഭാഗങ്ങൾ ഉണ്ടാവും. നക്ഷത്രത്തിൽ എന്തില്ല, നക്ഷത്രം സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുക, അതിന് ഇരുട്ടൊട്ടുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആയി ഇന്ന് ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുമ്പോഴാണ് അന്ന് നമുക്ക് ആ നിലയിൽ ഒരു നക്ഷത്രമായിരിക്കാനായിട്ട് കഴിയുന്നത്. സദൃശ്യവാക്യത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു വാക്യവും ഇതിനോട് ചേർത്ത് ചിന്തിക്കാമോ അല്ലോ. നാലാമധ്യായ സദൃശ്യവാക്യം നാലാമധ്യായത്തിൽ നോക്കുക, അവിടെ അതിന്റെ 18-ാമത്തെ വാക്യം, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാല് കഴിയും തോറും പ്രകാശം കൂടിക്കൂടി കൂടി വരിക. രാവിലെ 8 മണിക്കുള്ള പ്രകാശമല്ല 9 മണിക്കുള്ള, 9 മണിക്കുള്ളതല്ല 10 മണിക്കുള്ള, 11 മണിക്ക്, 12 മണിയാകുമ്പോൾ ഓ വലിയ പ്രകാശമാണ്. നട്ടുച്ച, നട്ടുച്ച വരെ പ്രകാശം കൂടിക്കൂടി വരുന്ന ഒരു അനുഭവമാണ് നമ്മൾ പറയുന്നത്. സദൃശ്യമൊക്കെ 4:18 ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ നോക്കുക, നമ്മുടെ ഈ ലോക ജീവിതത്തെ കുറിച്ച് നമ്മൾ ഫിലിപ്പിയറിൽ പറഞ്ഞ ആ വാക്യത്തോടെ ചേർത്ത് ഇതിനെ ചിന്തിച്ചാൽ നമ്മള് കൂടുതൽ കൂടുതൽ ശോഭിച്ചു വരും. ഈ ശോഭിച്ചു വരുന്ന നാം ദൈവസന്നിധിയിൽ അന്ന് നിൽക്കുമ്പോൾ തേജസ്സേറിയ ഒരു നക്ഷത്രമായി മാറും. ഇതെല്ലാം നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ആട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ കാര്യം എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ഒക്കുന്നത്? എങ്ങനെയാണ് തേജസ്സേറിയ ഒരാളായി, തേജസ്സേറിയ ഒരു നക്ഷത്രമായി, സ്വയം പ്രകാശിക്കുന്ന ഒന്നായി നമുക്ക് എങ്ങനെയാണ് മാറാൻ കഴിയുന്നത്? നമുക്ക് കാര്യങ്ങളെ കാണുമ്പോൾ, നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളെ കാണുമ്പോൾ, മറ്റുള്ളവരോടുള്ള ബന്ധത്തിലുള്ള ഇടപാടുകളെ ഒക്കെ കാണുമ്പോൾ, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കറകളും കളങ്കങ്ങളും ഇരുട്ടും നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് തേജസ് കൂടിക്കൂടി വരാനായിട്ട് കഴിയൂ. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? നട്ടുച്ച വരെ തേജസ് കൂടിക്കൂടി വരുന്നത് പോലെ 6 മണിക്കുള്ള വെളിച്ചമല്ല 7 മണിക്ക്, രാവിലെ 7 മണിക്ക്, 7 മണിക്കുള്ളതല്ല 8 മണിക്ക്, 8 മണിക്കുള്ളതല്ല 9 മണിക്ക്, അങ്ങനെ ഉച്ചയാകുമ്പോൾ ഏറ്റവും നല്ല പ്രകാശം. എങ്ങനെയാ നോക്കുന്നത്? 6 മണിയാകുമ്പോൾ ഇരുട്ടിന്റെ ചില നിഴലുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറും, മാറണം. സഹോദര സഹോദരി, എന്റെയും നിന്റെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള നാം ജനിച്ചു വളർന്ന ചുറ്റുപാടും നമ്മുടെ ആദാമ്യ സ്വഭാവവും നമ്മുടെ സ്വയവും ഒക്കെ കൊണ്ട് ധാരാളം ധാരാളം ഇരുട്ടിന്റേതായ ലാഞ്ചനകൾ അങ്ങനെയൊക്കെ ഉണ്ട്. ആ ഇരുട്ടുമായിട്ട് നമ്മുടെ ജീവിതം ഇന്ന് അവസാനിച്ചാൽ നമുക്ക് അവിടെ എങ്ങനെയാ തിളങ്ങുന്ന ഒരു നക്ഷത്രമായി നിൽക്കാൻ നോക്കുന്നത്? അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങളെ നമ്മൾ ഈ നിലയിൽ നമ്മുടെ ലക്ഷ്യത്തെ കൊണ്ടുവന്ന് വെക്കണം. ദൈവമേ, ഈ ഭൂമിയിൽ എനിക്ക് തരുന്ന എല്ലാ നാളുകൾ കൊണ്ടും ഞാൻ കൂടുതൽ കൂടുതൽ എന്റെ ഇരുട്ടിനെ മാറ്റിക്കൊണ്ടിരിക്കും, സ്വയത്തിന്റെ ഇരുട്ടിനെ മാറ്റിക്കൊണ്ടിരിക്കും, ജഡത്തിന്റെ പ്രവൃത്തികളുടെ ഇരുട്ടിനെ മാറ്റിക്കൊണ്ടിരിക്കും, ഇരുട്ടിന്റെ ലാഞ്ചനകളെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും. ഞാൻ കൂടുതൽ കൂടുതൽ മാനസാന്തരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും, ഞാൻ കൂടുതൽ കൂടുതൽ വെളിച്ചത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ലോകത്ത് ജ്യോതിസായിട്ട് തേജസ് വർദ്ധിച്ചു വർദ്ധിച്ചു വരാനായിട്ട് കഴിയുകയുള്ളൂ. ഈ കാര്യം നമ്മൾ കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിധിക്കുന്നവരായിട്ടും നമ്മളെ തന്നെ നമ്മുടെ കുറവുകളെ കാണുന്നവരായിട്ടും നമ്മളായിരിക്കണം. ഏത് കാര്യത്തെക്കുറിച്ചും പ്രിയപ്പെട്ടവരെ, ഇതൊരു മനോഭാവമാണ്. എന്റെ മനസ്സിൽ പറയാനായിട്ടുള്ള ആഗ്രഹം ഇതാണ്, ഇതൊരു മനോഭാവമാണ്. നമ്മൾ ഒരു കാര്യത്തിൽ ഇടപെടും. ഇന്നലെ തന്നെ VBS, കുഞ്ഞുങ്ങളുടെ VBS ഈ പ്രവർത്തനങ്ങൾ ഇതെല്ലാത്തിനുമൊക്കെ ശേഷം നമ്മൾ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നു സൗകര്യം ഉറങ്ങി, കുഞ്ഞുങ്ങൾ ഉറങ്ങി, നമ്മളൊരു പായും വിരിച്ച് താറയിൽ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? നമ്മുടെ മനസ്സ്, ഓ എന്നാൽ ഇന്ന് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേത് ചെയ്തു, അത് ചെയ്തു, ഞാൻ എത്ര കേമനായ ഒരാളാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തിക്കും, ഞാൻ ദൈവം ഇത്രയെല്ലാം അവസരം തന്നല്ലോ എന്നൊരു സ്വയാഭിനന്ദനമാണോ സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ വരുന്നത്? അതോ അന്ന് ഇന്നലെ പ്രവർത്തിച്ച പല കാര്യങ്ങളെക്കുറിച്ചും ദൈവമേ ഞാൻ അവിടെ വേണ്ട ഗ്രേസ് ഇല്ലാതെ പെരുമാറി. എന്റെ വിചാരം, ഞാൻ വലിയ സൗമ്യതയുള്ള ആളാണെന്നായിരുന്നു വിചാരം. പക്ഷേ ആളുകൾ സമയത്ത് വേണ്ട പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കാതെ വന്നപ്പം എന്റെ ഉള്ളിലുള്ള ഇറിറ്റേഷനൊക്കെ ഇനി വന്നല്ലോ. ദാ ആ രംഗത്ത്, ഈ രംഗത്ത് കുഞ്ഞുങ്ങളെല്ലാം കിടന്ന്, ശിശുവകുപ്പിലെ രണ്ട് ഡിവിഷനിലെ കുഞ്ഞുങ്ങളെല്ലാം കിടന്ന് ഉച്ചയും ബഹളവും എല്ലാം വെച്ചപ്പം, കർത്താവെ നീ ചെയ്യുന്നത് പോലെ കരുണയോട് അവരോട് പെരുമാറാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ അവര് എന്തൊരു എന്റെ ഉള്ളിലുള്ള ഏതെല്ലാം ഇറിറ്റേഷനും, ഞാൻ കരുതിയത് പോലെ ഒരാളല്ലല്ലോ ഞാൻ എന്നുള്ള കണ്ടെത്തലാണ് നിങ്ങൾക്കും എനിക്കും ഇന്നലെ ഉണ്ടായതെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച വകയുണ്ട്. അത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കർത്താവിന്റെ സന്നിധി വന്നിട്ട് അനുഭവിക്കും, കർത്താവെ ഞാൻ വിചാരിച്ച പോലെ ഒരു വലിയ ആളൊന്നുമല്ല, ഞാൻ വളരെ മോശക്കാരനായ ഒരാളാണ്. ഞാൻ ഇത്രയേ വല്ല കാര്യങ്ങൾ കേട്ടിട്ടും ഇത്രയും വല്ല കാര്യങ്ങൾ നീ എന്നോട് സംസാരിച്ചിട്ടും ഞാൻ ഇപ്പോഴും നന്നാകണ്ട ഇന്ന മേഖല ഇന്ന മേഖല ഇന്ന മേഖല അങ്ങനെ ഒരു നമ്മുടെ ഇരുട്ടിനെ കുറിച്ച് നമുക്കൊരു വെളിച്ചം കിട്ടി വരുന്നുണ്ടോ? അതുണ്ടെങ്കിൽ പ്രതീക്ഷയുണ്ട്. പലർക്കും അവരവരെ കുറിച്ചൊരു വെളിച്ചം കിട്ടാത്തതിന് കാരണം എന്താ? പാപത്തെക്കുറിച്ചുള്ള അവരുടെ നിർവചനം വളരെ ലളിതമാണെന്നുള്ളത് കൊണ്ടാണ് അവർക്ക് അവർ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് ഒരു ബോധ്യം വേണ്ടതുപോലെ പലപ്പോഴും കിട്ടാതെ വരും. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അവർ ചെയ്ത പ്രവൃത്തികൾ, അവരുടെ മനോഭാവങ്ങൾ, അവരുടെ വാക്കുകൾ, ഇതിനെക്കുറിച്ചൊരു ദൈവം പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണർത്താൻ കഴിയാത്തതിന് കാരണം എന്താ? പാപം എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം 10 കൽപ്പനകളിൽ മാത്രം ഒതുങ്ങും. 10 കൽപ്പനകളിൽ ആദ്യ 9 കൽപ്പനകളിൽ ഒതുങ്ങും. ഞാൻ കൊല ചെയ്യുന്നില്ല, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, ഞാൻ മോഷ്ടിക്കുന്നില്ല. അവരവരെ തന്നെ നോക്കുമ്പം ലൂക്കോസിന്റെ സുവിശേഷം 17-18 അധ്യായത്തിലെ ആ പരീക്ഷനെ പോലെ ഞാൻ തമ്മിൽ ഭേദം. ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ കൊല ചെയ്യുന്നില്ല, വ്യഭിചാരം. ആ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലെ രണ്ടുപേരെ പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന രംഗമുണ്ടല്ലോ. അതിന്റെ അകത്ത് 9-ാം വാക്യം മുതൽ തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് ഒരു ഉപമ പറഞ്ഞു. എന്തെന്നാൽ ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, ഒരു പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന. പരീശൻ, ശ്രീമാൻ പരീശൻ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ പിടിച്ചു മറിക്കുക, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാനല്ല അയ്യാ, ഞാൻ നിന്നെ വാഴ്ത്തും. ഇതൊരു മനോഭാവം, ഇതൊരു മനോഭാവം. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോ നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ എത്ര ഭേദം എന്നുള്ള ഒരു കാര്യമാണ്. ഇതൊരു പ്രാർത്ഥനയായിരുന്നു. പക്ഷെ പരിശുദ്ധം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ത്? പരീക്ഷ നിന്നുകൊണ്ട് തന്നോട് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളായിട്ട് ആത്മഗതം പോലെ പ്രാർത്ഥനയെന്നല്ല അവിടെ പറഞ്ഞത്. അതേസമയം ചുങ്കക്കാരനോ, ചുങ്കക്കാരൻ ദൂരത്ത് നിന്ന് സ്വർഗത്തേക്ക് നോക്കുവാൻ തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഈ ചുങ്കക്കാരൻ, അവൻ നീതീകരിക്കപ്പെട്ടവനായി പോയി, മറ്റവൻ നീതീകരിക്കപ്പെടാതെയും പോയി. പ്രിയപ്പെട്ടവരെ, ഈ പരീശന്റേതുപോലെ പാപത്തെക്കുറിച്ച് നമുക്ക് 10 കൽപ്പനകളിലെ ആദ്യത്തെ ചില കാര്യം, ഞാൻ പിടിച്ചു പറിക്കുന്നില്ല, ഞാൻ അനീതിയൊന്നും കാണിക്കുന്നില്ല, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള പാപത്തിന്റെ ഒരു നിർവചനത്തിലാണോ നമ്മൾ ആയിരിക്കുന്നത്? പാപത്തെക്കുറിച്ച് വ്യത്യസ്തമായ 4 വിധത്തിലുള്ള നിർവചനങ്ങൾ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിൽ നമുക്കതൊന്ന് ഓടിച്ചു നോക്കാം. ബൈബിളില് പാപത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത് ഒന്ന് യോഹന്നാൻ, അത് ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു നിർവചനമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, അവിടെ പാപം ചെയ്യുന്ന 4-ാമത്തെ വാക്യം, 1 യോഹന്നാൻ 3:4, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. ലോലസ്നസ് എന്നുവെച്ചാൽ അതിക്രമിച്ച് കടക്കുന്നു എന്നുവെച്ചാൽ, അത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ പാപം എന്ന് പറയുന്നത് എന്താ? പാപം എന്ന് പറയുന്നത് അതിന്റെ 5-ാം വാക്യത്തിന്റെ തുടക്കം, 4-ാം അവസാന ഭാഗം പാപത്തിന്റെ ഒരു നിർവചനം ഇവിടെ കാണുന്നു. പാപം സമം അധർമ്മം. പാപം എന്ന് വെച്ചാൽ എന്താ? പാപം അധർമ്മം തന്നെ. ഞാന് തെറ്റായിട്ട് എന്റെ പരിധിക്ക് പുറത്ത് ചെയ്യുന്നതാണ് പാപം എന്നാണ് ഇവിടെ പാപത്തിന്റെ നിർവചനം. അപ്പോ ഞാൻ എന്റെ പരിധിക്കകത്ത് മാത്രം നിൽക്കുന്നു, അതിന്റെ പുറത്ത് കടന്നൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് എന്തില്ല? പാപമില്ല. ഈ പാപത്തിന്റെ നിർവചനം അനുസരിച്ച് പാപം എന്ന് പറയുന്നത് നമ്മുടെ പരിധിക്ക് അപ്പുറത്ത് ചെയ്യുന്നതാണ്. ഈ 10 കൽപ്പനകൾ നോക്കുക, അതെല്ലാം എന്താ? നമുക്ക് ചുറ്റും വരച്ചിരിക്കുന്ന ആ വൃത്തത്തിനും പുറത്തേക്ക് ചെന്ന് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് പാപം. നമ്മള് കൂട്ടുകാരന്റെ പണം അല്ലെങ്കിൽ അവന്റെ ഒരു വസ്തു അപഹരിക്കും. അപ്പൊ നമ്മുടെ പരിധിക്ക് അപ്പുറത്ത് മറ്റൊന്ന് നമ്മൾ ചെയ്യും, അപ്പൊ മോഷണമായി. നമ്മള് നമ്മുടെ പരിധിക്കകത്ത് നിൽക്കാതെ അയൽപക്കക്കാരന്റെ ജീവനെ അപഹരിക്കും, കണ്ടോ? അപ്പൊ അത് കൊലപാതകമാണ്. നമ്മൾ നമ്മുടെ വൃത്തത്തിൽ നിൽക്കാതെ അയൽപക്കക്കാരന്റെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലും, വ്യഭിചാരമാണ്. നോക്കുക, ഈ അധർമ്മം എന്ന് പറയുന്നത് പാപമാണ്, അതിക്രമിച്ച് ചെയ്യുന്നതാണ്, കമ്മിറ്റ് ചെയ്യുന്നതാണ് സിൻ എന്നാണ് ഇവിടുത്തെ നിർവചനം. കമ്മിറ്റ് ചെയ്യുന്നതാണ് സിൻ, തെറ്റായിട്ട് ചെയ്യുന്നതാണ് പാപം. ആ ഒരു നിർവചനം വെച്ച് നോക്കിയാൽ നമ്മളൊക്കെ എന്താ, നമ്മൾ പലരും ഒരു പാപവും ഇല്ലാത്തവരാണ്. അതേസമയം നമ്മുടെ പാപത്തിന്റെ നിർവചനത്തെ ഒന്ന് വ്യത്യാസപ്പെടുത്തിയാലോ, കുറച്ചുകൂടെ നല്ല ഒരു നിർവചനം നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ കാണാൻ കഴിയും. നമ്മള് കൂടുതൽ കൂടുതൽ വെളിച്ചത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുള്ളവർ മാത്രം ഈ നിർവചനങ്ങളിലേക്ക് വന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 യോഹന്നാൻ 3:4 കേവല പാപത്തെക്കുറിച്ചുള്ള നിർവചനത്തിൽ മാത്രം നിങ്ങൾക്ക് ഒതുങ്ങി നിൽക്കാം. എന്നാൽ കൂടുതൽ തേജസ് വേണമെന്ന് ആഗ്രഹമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പാപത്തിന്റെ ഒരു പുതിയ നിർവചനം ഞാൻ നിങ്ങളെ കാണിക്കാം. യാക്കോബിന്റെ ലേഖനം 4:17 നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ അത് പാപത്തെ. ഇവിടെ നോക്കുക, പാപത്തിന് പുതിയൊരു നിർവചനം. നേരത്തെ നമ്മൾ കണ്ടത് ചില തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്നു പാപം. ഇവിടെ വന്നപ്പോഴോ ചിലത് ചെയ്യാതിരിക്കുന്നതും പാപം. യാക്കോബിന്റെ ലേഖനം 4:17 നമുക്ക് നന്മ ചെയ്യാൻ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അത് ചെയ്തില്ല. അപ്പൊ നമ്മളെന്താ പാപി? പാപത്തിന്റെ നിർവചനം കൂടുതൽ വ്യക്തമായി നോക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പറഞ്ഞ കാര്യത്തോടുള്ള ബന്ധത്തിൽ തന്നെ ചെയ്യാം, നമുക്ക് ചിന്തിക്കാം. ഇന്നലെ നമ്മൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി ഒരു കൊച്ചനെ പിടിച്ച് നമ്മൾ 4 അടിയെല്ലാം കൊടുത്ത് അവനെ പറഞ്ഞ് വീട്ടിലും വിട്ടു. വീട്ടിൽ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ പലർക്കും എന്തുണ്ടാവും? ഒരു കുറ്റബോധം ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്തു? വല്ലവന്റെയും കുട്ടിയെ ഞാൻ കയറി അടിച്ചു അടിച്ചു. അതെന്താ? അതെന്റെ പരിധിക്കപ്പുറത്ത് ഞാൻ ചെയ്ത് കമ്മിറ്റ് ചെയ്ത ഒരു കുറ്റമാണെന്നുള്ളതുകൊണ്ട് അത് കൂടുതൽ പ്രകടമാണ്. അതുകൊണ്ട് എനിക്ക് പാപബോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്നലെ ഒരു കുഞ്ഞിനോട് എനിക്കൊരു നന്മ കാണിക്കാമായിരുന്നു, പക്ഷെ ആ ഞാൻ കാണിച്ചില്ല. ഞാൻ അവനോട് മോശമായിട്ടൊന്നും പെരുമാറിയില്ല, അവനെ തല്ലിയില്ല, അവന്റെ ചെവിക്ക് പിടിച്ചില്ല, ഇരിയടാ അവിടെയെന്ന് അവനെ ശാസിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. 1 യോഹന്നാൻ 3:4 ഞാൻ വളരെ വളരെ നിർമ്മലനാണ് ആ കാര്യത്തിൽ. പക്ഷേ യാക്കോബിന്റെ ലേഖനം 4:17 നന്മ ചെയ്യാമായിരുന്നു, പക്ഷെ ഞാൻ അവിടെ ചെയ്യാതെ വന്നപ്പം അതും ഒരു പാപമാണെന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നലത്തെ കാര്യത്തെ ഓർത്ത് എത്ര അനുഭവിക്കാനായിട്ടുണ്ട്. ഇതാ പാപത്തിന്റെ മറ്റൊരു നിർവചനം നമ്മൾ കാണുന്നത് റോമർ കെഴുതിയ ലേഖനം 14:14 നമ്മൾ കാണുന്നത്. റോമർ കെഴുതിയ ലേഖനം അതിന്റെ 14:14 ഒടുവിലത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപവത്തം. എല്ലാം പാപത്തെക്കുറിച്ചാണ് പറയുന്നത്, പാപത്തിന്റെ ഒരു നിർവചനം. 3 നിർവചനം, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപവത്തം. അപ്പൊ ഈ നിർവചനം അനുസരിച്ച് നമുക്ക് പലർക്കും അനുഭവിക്കേണ്ടതായിട്ടില്ലേ? ഈ നിർവചനമാണ് നമ്മൾ കൈക്കൊള്ളുന്നതെങ്കിൽ, നമ്മൾ വിശ്വാസമില്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചു, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. പാപത്തിന്റെ നിർവചനം കൂടുതൽ ഗൗരവമുള്ളതായി മാറുകയാണ്. പാപത്തിന്റെ 4 നിർവചനമാണ് ഏറ്റവും നല്ല നിർവചനം എന്ന് പറയാം. അത് റോമർ കെഴുതിയ ലേഖനം 3:3 നമ്മൾ കാണുന്നത്. റോമർ കെഴുതിയ ലേഖനം 3:23 എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോ ആ വാക്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാപത്തിന്റെ നിർവചനം എന്താ? ദൈവത്തിന്റെ തേജസ് ഇല്ലാത്ത നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും എന്താണ്? പാപമാണ്. ആട്ടെ, എന്തുവാ ഈ ദൈവത്തിന്റെ തേജസ് എന്താണ്? ഇവിടെ നമ്മൾ വായിച്ചത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തതെല്ലാം പാപമാണെന്നാ പറയുന്നത്. എന്താ ദൈവത്തിന്റെ തേജസ്? നമുക്കൊരു വാക്യം നോക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ യോഹന്നാന്റെ സുവിശേഷം 1:14 വരുമ്പോ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യമാണത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിട്ട് കണ്ടു. ഇതാരെ കുറിച്ചാ പറയുന്നത്? യേശുവിനെ കുറിച്ചാ പറയുന്നത്. അപ്പം പിതാവിന്റെ തേജസ് നമ്മള് റോമർ കെഴുതിയ ലേഖനം 3:23 കണ്ടത് ദൈവത്തിന്റെ തേജസ്, പിതാവിന്റെ തേജസ്.
ആ പിതാവിന്റെ തേജസ്സിന് ചേരാത്തതെല്ലാം പാപമാണെന്നാണ് റോമർ 3:23 കണ്ടത്. ഇനി പിതാവിന്റെ ദൈവത്തിന്റെ തേജസ് എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ ഇതാ, ആ പിതാവിന്റെ തേജസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ തേജസ് ആരിൽ കണ്ടു? യേശുവിൽ കണ്ടു. അപ്പൊ യേശുവിന്റെ ജീവിതത്തിൽ കണ്ടതാണ് ദൈവത്തിന്റെ തേജസ്. അല്ലെങ്കിൽ യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്നിലുള്ളതെല്ലാം പാപമാണ്. നോക്കുക പാപത്തിന്റെ നിർവചനം. ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോയത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ? പാപം എന്ന് പറയുന്നത് ചിലത് ചെയ്യുന്നതാന്ന് പറഞ്ഞു. യാക്കോബ് പറയുന്നത് ചെയ്യാതിരിക്കുന്നത് പാപമാന്ന് പറഞ്ഞു. വിശ്വാസമില്ലാത്തതെല്ലാം പാപമാന്ന് പറഞ്ഞു. ഇവിടെ ഇതാ കൂടുതൽ ഗൗരവം. യേശുവിന്റെ മനോഭാവത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ഞാൻ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്തതെല്ലാം പാപമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിൽ പാപത്തിന്റെ ഏത് നിർവചനം എടുക്കും? നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യർക്കെല്ലാം ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 1 യോഹന്നാൻ 3:4 സിൻ ഓഫ് കമ്മിഷൻ മാത്രം എടുത്താൽ മതിയെങ്കിൽ നിങ്ങൾ ഒരു ലെവലിൽ മാത്രം തേജസ് കൊണ്ട് നിൽക്കും. അതിന്റെ അപ്പുറത്ത് സിൻ ഓഫ് ഒമിഷൻ, നീ ചെയ്യാതിരിക്കുന്ന പാപം, യാക്കോബ് 4:17 എടുത്താൽ, അല്ലെങ്കിൽ റോമർ 14:23 അവിശ്വാസം കൊണ്ടുള്ള പാപം, അത് മാത്രം എടുത്താൽ അത്രയും മതി. എന്നാൽ റോമർ 3:23 യോഹന്നാന്റെ സുവിശേഷം 1:14 തമ്മിൽ ചേർത്ത് ചിന്തിച്ചതുപോലെ യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് അന്യമായിട്ടുള്ളതെല്ലാം പാപമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര അനുഭവിക്കേണ്ടതായിട്ടുണ്ട്! പല കാര്യങ്ങളിലും എത്രത്തോളം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്! ഏത് കാര്യം ചെയ്താലും ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ നമുക്ക് ഞാൻ എത്ര കേമൻ എന്നൊരു ചിന്ത വരുമോ? ആ പരീക്ഷനെ പോലെ ഞാൻ എത്ര ഭേദം എന്ന് പറയുമോ? അതേസമയം പാപത്തിന്റെ ഈ ഒരു നിർവചനം ഞാനും നീയും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ടെടുത്താൽ, നമ്മുടെ ഹൃദയത്തിന്റെ പലകയിൽ അത് ആഴത്തിൽ എഴുതിയാൽ, യേശുവിന്റെ തേജസ്സിൽ കുറഞ്ഞതല്ല, യേശുവിന്റെ മനോഭാവത്തിൽ കുറഞ്ഞതല്ല, യേശുവിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ളതെല്ലാം പാപമാണ്, തേജസ്സിൽ കുറവുള്ളതാണ് എന്ന് കണ്ടാൽ, അത് പാപമാണെന്ന് കണ്ടാൽ നമുക്ക് നിരന്തരം അനുദവിക്കാനേയുള്ളൂ. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, പ്രിയപ്പെട്ടവരെ, നിരന്തരം നമ്മളൊരു നിലവിളി സൂക്ഷിക്കണം, എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഒക്കുന്നത് എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? അത്ഭുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇതാണ്. യേശുവിന്റെ തേജസ്സിൽ കുറവുള്ളത് എല്ലാം പാപമാണെങ്കിൽ എനിക്കെപ്പോഴും നിലവിളിക്കാനേ ഉള്ളൂ, എനിക്കെപ്പോഴും ചുങ്കക്കാരനെ പോലെ നെഞ്ചത്തടിക്കാനേ ഉള്ളൂ, വേറൊരുത്തനെ പോലെ, പരീക്ഷനെ പോലെ, ഈ ചുങ്കക്കാരൻ എന്ന് പറഞ്ഞ് മറ്റൊരാടെ നേരെ വിരൽ നീട്ടാനായിട്ട് എനിക്കില്ല, ഞാൻ എന്റെ സ്വന്തം നെഞ്ചത്തടിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യം കണ്ടിട്ടുണ്ടോ? നമ്മൾ ചില രംഗങ്ങളിലേക്ക് വരുമ്പോൾ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു കാര്യം കാണാനായിട്ട് ഇടയായി. അതായത് ഈ കർത്താവിനെ ക്രൂശിക്കുന്ന ആ അന്ത്യ ദിവസം വന്നപ്പോ അവര് എല്ലാവരും കൂടെ ഇരുന്നപ്പോ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരാള് എന്നെ കാണിച്ചു കൊടുക്കും എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് കാണിച്ചു അവരോട് പറഞ്ഞു, 12 ശിഷ്യന്മാരും അവിടെ ഇരിപ്പുണ്ട്, അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോ അവരെന്താ ചെയ്തത് നമുക്കറിയാം. ഭാഗം അവരുടനെ ചോദിച്ചു, ഞാനാണോ കർത്താവ്? ഞാനാണോ ഇനി അത് എങ്ങനെയാണ് സംഭവിച്ചത്? സത്യത്തിൽ യൂദ മാത്രമേ 30 വെള്ളിക്കാശ് അച്ചാരം പേറിക്കൊണ്ട് വന്നിട്ടുള്ളൂ. പക്ഷെ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരാൾ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോ മത്തായി എഴുതിയ സുവിശേഷം 26:22 മത്തായി എഴുതിയ സുവിശേഷം 26:22. അവൻ, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു, ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. ആരൊക്കെയായി പറയുന്നത്? പത്രോസാ പറയുന്നത്. പത്രോസ് നേരത്തെ എന്തോ പറഞ്ഞേ? പത്രോസ് പറഞ്ഞ, ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയുകയില്ല, ആരെല്ലാം നിന്നെ ഒറ്റ കൊടുത്താലും ഞാൻ ഒറ്റ കൊടുക്കുകയില്ലാന്ന് ധൈര്യത്തോടെ പറഞ്ഞ പത്രോസ് ഈ പ്രത്യേക സന്ദർഭത്തിൽ സ്വന്തം നെഞ്ചത്താടിക്കും. ഇനി ഞാനോ മറ്റോ ആണോ? സത്യത്തിൽ പത്രോസ് ആണോ? പത്രോസ് അച്ചാരം വാങ്ങിയില്ല. ആകെ അച്ചാരം വാങ്ങിയത് ആരേ ഉള്ളൂ? യൂദാ മാത്രമേ ഉള്ളൂ. ബാക്കി 11 പേർക്കും സത്യത്തിലെ മറ്റുള്ളവരെ നോക്കാൻ. എടാ ഈ കൂട്ടത്തിൽ വല്ലവനും യൂദ കഴിഞ്ഞ ദിവസം അവിടെ പുരോഹിതന്റെ അടുത്ത് പോകുന്നുണ്ട്, ഇനി യൂദായും മറ്റോ ആണോ, ഇവനാണോ 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 എന്നല്ലേ കൈ ചൂണ്ടണ്ടത്, കർത്താവ് ഇവനാണോ ഇവനാണോ. പക്ഷെ അവരെന്ത് ചെയ്തു, അവരെല്ലാം മറ്റൊരാടെ നേരെ കൈ ചൂണ്ടിയില്ല, സ്വന്തം നെഞ്ചു തെളിച്ചു, കർത്താവ് ഇനി ഞാനോ മറ്റോ ആണോ. എങ്ങനാ ദുഃഖുന്നത്? നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ നിൽക്കുമ്പോ തന്നെ അതിനെതിരായ ഒരു ഒറ്റുകാരനെ നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മളിൽ തന്നെ കണ്ടെത്തും. ഈ കാര്യത്തിനെല്ലാം വേണ്ടി നിൽക്കുന്നു, ഇതെല്ലാം വേണ്ടി നിൽക്കുന്നു, ഓ കർത്താവിനെ കുറിച്ചൊക്കെ പറയുന്നു, എങ്കിലും ഇതിന്റെ ഒരു എതിരാളി, ഇതിന്റെ ഒരു ഒറ്റുകാരൻ എന്നിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ സത്യസന്ധരാണെങ്കിൽ കണ്ടെത്തും. നമ്മൾ ഇത് കണ്ടെത്താത്തോണ്ടാ പലരും മറ്റു പലരോടും പല കാര്യങ്ങളും പറയുന്നത്. ആ കുളിമുറിയില് ഒളിക്യാമറ വെച്ച്, അപ്പോ അതൊക്കെ പത്രത്തിൽ വായിച്ചിട്ട് എല്ലാവരും പറയും, അവനെയൊക്കെ പിടിച്ച് വെടിവെച്ച് കൊല്ലണ്ടേ, വെളിപ്പിലൊക്കെ പിടിച്ച് വെടിവെച്ച് കൊല്ലണ്ടേ. സത്യത്തിൽ ഈ ഒളിക്യാമറ വെച്ചവനും നീയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? സത്യത്തിൽ ഒളിക്യാമറ വെച്ച ഒരുവൻ നിന്റെ ഉള്ളിലുണ്ട് ഇല്ലേ? ഞാനാണോ കർത്താവ്? ഞാൻ പറഞ്ഞു വരുന്നത് പണം പണം മോഷ്, പണം തട്ടിക്കൊണ്ടുപോയി, 10,000 പേരെ നിക്ഷേപകരെ വഞ്ചിച്ച് ആ ബ്ലേഡ് കമ്പനിക്കാരൻ ജായ്ക്ക് രാമാനും 4 കോടി പണവും കൊണ്ടുപോയി. നമ്മളത് പത്രത്തിൽ വായിച്ചിട്ട് നമ്മൾ സത്യത്തെ അവനെ വിമർശിച്ച് എങ്ങനെയൊക്കെ പിടിച്ച് വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറയുമ്പോ തന്നെ നിന്റെ ഉള്ളിൽ എന്നെ കൊണ്ട് ഇത്രയും ഒരു മിടുക്ക് കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം നിന്നിലില്ലേ? അവൻ കേമനാണ്, എന്നെ കൊണ്ട് ഇത്രയും ഒത്തില്ലല്ലോ. നമ്മൾ ഒരു കാര്യത്തിനായിട്ട് നിൽക്കുമ്പോ തന്നെ അതിനെ ഒറ്റിക്കൊടുക്കുന്ന ഒരുവനെ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. വിധിയസ് എല്ലാം ഭംഗിയായിട്ട് നടത്തുമ്പോ തന്നെ അതിനോട് പൂർണ്ണമായിട്ട് 100% ചേരാൻ ഒക്കാത്ത ഒരു ഒറ്റുകാരനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവര്, നാം ഈ പ്രിയപ്പെട്ട ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ 12 പേരെ സംബന്ധിച്ചിടത്തോളം, കർത്താവ് ആ നിർണായകമായ രംഗത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരിക്കലും ഞാൻ നിന്നെ ഒറ്റുകൊടുക്കുകയില്ലെന്ന് പറഞ്ഞ പത്രോസും സ്വന്തം നെഞ്ചത്ത് കൈവച്ചു, ഇനി കർത്താവ് ഞാനോ മറ്റോ ആണോ? എങ്ങനെയാ ഒക്കുന്നത്? എങ്ങനെയാണ് അതൊക്കുന്നത്? നമ്മൾ കൂടുതൽ വെളിച്ചത്തിൽ ജീവിക്കുമ്പോഴേ നമ്മളിലുള്ള തിന്മയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധ്യമുണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ തേജസ്സിൽ കുറവുള്ളതെല്ലാം പാപമാണ് എന്നുള്ളൊരു നിർവചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് നിരന്തരം അനുദവിക്കാനായിട്ടൊക്കും, അനുദവിക്കുമ്പോൾ ആ ഇരുള് നമ്മളിൽ നിന്ന് മാറ്റിപ്പോകാനായിട്ടൊക്കും. ദൈവത്തിന്റെ അടുക്കൽ ചെല്ലിയ കർത്താവ്, ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടു, കർത്താവെ എന്നിൽ ഇപ്പോഴും ഈ കാര്യങ്ങളിൽ ഒരു ഇറിറ്റേഷൻ കിടപ്പുണ്ട്, ഈ കാര്യങ്ങളിൽ ഒരു ഒറ്റുകാരം കിടപ്പുണ്ട്, ഈ കാര്യത്തിൽ കർത്താവെ കർത്താവെ മറ്റുള്ളവർ കരുതുന്നത് പോലെ അല്ലല്ലോ ഞാൻ. പാപത്തിന്റെ നിർവചനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗൗരവമുള്ളതായി വന്നാൽ നിരന്തരം നമുക്ക് ശുദ്ധീകരണത്തിനായിട്ട് കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലാനേ കഴിയുള്ളൂ. നിരന്തരം നമുക്ക് ആ ചുങ്കക്കാരനെ പോലെ സ്വന്തം നെഞ്ചത്ത് കൈവയ്ക്കാനേ കഴിയുള്ളൂ. നിരന്തരം നമുക്ക് ഈ 12 ശിഷ്യന്മാരെ പോലെ ഞാനാണോ അത് ഞാനാണോ എന്നേ നമുക്ക് ചോദിക്കാനായിട്ട് കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതാണ്, ഈ ഒരു വഴിയിലാണ് നമ്മൾ കൂടുതൽ കൂടുതൽ തേജസ്സേറിയ ഒരു നക്ഷത്രമായി മാറുന്നത്. എത്ര പേർക്ക് ഇങ്ങനെ ഒരു ജീവിതത്തിന് താല്പര്യമുണ്ട്? കർത്താവിന്റെ ഒരു വാഗ്ദാനം കൂടെ വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. രണ്ട് കൊരിന്ത്യർ അതിന്റെ 3:18 വാക്യം, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതത്തിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതാരാ തരുന്നത്? കർത്താവ് ആ തേജസ്സിന്മേൽ തേജസ് നമുക്ക് തരുന്നത്. അത് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ അടുത്ത് ചെല്ലണം. കർത്താവിന്റെ അടുത്ത് ചെല്ലുന്നത് എങ്ങനെയേ ഒക്കുകയുള്ളൂ? പാപിക്ക് മാത്രമേ ക്രൂശിന്റെ ചവിട്ടി ചെല്ലാൻ ഒക്കുകയുള്ളൂ. നമ്മൾ ഒന്നാമത് പാപിയാണെന്ന് നമ്മൾ കാണണം. അത് നിരന്തരം കണ്ടുകൊണ്ടിരുന്നാൽ നമ്മൾ നിരന്തരം ക്രൂശിന്റെ ചവിട്ടിലേക്ക് ചെല്ലും. നിരന്തരം കർത്താവ് നമ്മളെ നീതീകരിച്ചുകൊണ്ടിരിക്കും. നിരന്തരം നമ്മൾ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കും. നമുക്ക് ദൈവസം ശിലേറ്റ് നിൽക്കുകയും ക്രൂശിക്കാത്തതൊക്കെയും പാപമാണ്. കർത്താവിന്റെ തേജസ്സിന് കുറവായിട്ടുള്ളത്, ഹല്ലേലൂയ, കർത്താവിന്റെ തേജസ്സിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളതൊക്കെയും പാപമാണ് എന്നുണ്ടെങ്കിൽ ആർക്ക് അവന്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് കഴിയും? അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുന്നത് ദിനംതോറും നമുക്കൊരാവശ്യമായിരിക്കില്ലേ? ഓരോ നിമിഷവും നമുക്കതൊരാവശ്യമായിരിക്കില്ലേ? പ്രിയപ്പെട്ടവരെ, നാം ഒരു ഒരു പെർഫെക്റ്റായ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ പോലും ഈ വിജയകരമായ ജീവിതം കർത്താവിനെ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവന്ന് എത്തിക്കരുത് നിന്റെ ചിന്തയിൽ, നിന്റെ മനസ്സിൽ. മറിച്ച് എപ്പോഴും എനിക്ക് കർത്താവിനെ വേണം, കർത്താവെ നിന്റെ രക്തത്താലുള്ള കഴിവിലില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും നിന്റെ സന്നിധി നിൽക്കാനൊക്കെയില്ല. അങ്ങനെ നാം നിരന്തരം കർത്താവിങ്കിലേക്ക് ആഞ്ഞുകൊണ്ടിരുന്നാൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയ കർത്താവ് തന്നെ ചെയ്യും. ഹല്ലേലൂയ. കർത്താവെ നിന്നെ എനിക്ക് വേണം. കർത്താവെ, വളരെ ചെറിയ പാപത്തിന്റെ ഒരു നിർവചനവുമായിട്ട് എനിക്ക് ജീവിക്കേണ്ട, അതിന്റെ ആഴത്തിലേക്ക് കൂടുതൽ കൂടുതൽ തേജസ്സിലേക്ക് എനിക്ക് പോകണം. കർത്താവെ, 6 മണിക്കുള്ള ആ വെളിച്ചം പോരാ, നട്ടുച്ചയ്ക്കുള്ള വെളിച്ചം എനിക്ക് വേണം. 7 മണിക്കുള്ള വെളിച്ചം പോരാ, നട്ടുച്ചയുടെ വെളിച്ചം എനിക്ക് വേണം. എന്റെ ജീവിതത്തിലെ ഇരുളുകൾ മാറിപ്പോകട്ടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുളുകളും തിന്മകളും പാപവും മാറിപ്പോണമെന്നുണ്ടെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ നിർവചനം കൂടുതൽ കർശനമായാലേ മതിയാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ തേജസ്സേറിയ ഒരു നക്ഷത്രമായി തീരുന്നത്. ഈ കാര്യത്തിൽ ഗൗരവമില്ലാത്തവർ അവരും ഒരുപക്ഷെ സ്വർഗത്തിൽ കാണും. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ 10 വാട്ട് ബൾബ് പോലെ നിത്യകാലം അവിടെ നിൽക്കേണ്ടതായിട്ട് വരും. സഹോദര സഹോദരി, എനിക്ക് നിനക്കൊന്നും സംഭവിച്ചിരുത്. കർത്താവ് നമ്മുടെ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്ന ആ തേജസ്സിലേക്ക് നമുക്ക് ചെന്നുകൊണ്ടിരിക്കണം. ഓ, ഈ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിച്ചാൽ മാത്രമേ മറ്റുള്ളവരുടെ മുമ്പാകെ അനന്യരും നമ്മുടെ തന്നെ ജീവിതത്തിൽ പരമാർത്ഥികളും ദൈവത്തിന്റെ മുമ്പാകെ നിഷ്കളങ്ക മക്കളുമായി നിന്ന് കർത്താവിന്റെ അടുത്തേക്ക് നിരന്തരം ചെന്നുകൊണ്ടിരുന്ന് അങ്ങനെ ജ്യോതിഷ് പോലെ നിന്ന് പ്രകാശിച്ചാലേ അന്ന് നമുക്ക് ആ നിലയിലായിരിക്കാൻ ഒക്കൂ. വിശുദ്ധിയെ തേക്കാനുള്ള സമയം ഇതാണ്. നമ്മുടെ മരണശേഷം നമുക്കൊരു അവസരം കിട്ടുകയില്ല. നമ്മൾ സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ ക്രൂശി വഹിക്കാനായിട്ടൊക്കെയില്ല. സഹോദരി, നിനക്ക് ക്രൂശി വഹിക്കാൻ ഈ ഭൂമിയിൽ വെച്ചേ ഒക്കെയുള്ളൂ. സഹോദര, നിനക്ക് വിശുദ്ധിയെ തികയ്ക്കാൻ ഈ ഭൂമിയിൽ വെച്ചേ ഒക്കെയുള്ളൂ. കർത്താവിന് വേണ്ടി ഈ നിലയില് നിന്റെ ജീവിതത്തെ വെറുതെയാക്കി കൊടുക്കാൻ നിനക്ക് ഇവിടെ വെച്ചേ കഴിയുള്ളൂ. ആര് ഈ കാര്യങ്ങളെ ഗൗരവമായിട്ടെടുക്കും? അവിടെയാണ് നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം. നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് അതാണ്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ എന്ത് പറയുന്നു? കർത്താവേ, നിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഞങ്ങളെ കർത്താവേ പരിമിതമായ ഒരു വിശുദ്ധി കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടൊക്കെയില്ല. ഞങ്ങൾക്ക് കർത്താവേ അവിടുന്ന് ആഗ്രഹിക്കുന്ന അതേ തേജസ്സുള്ള നക്ഷത്രമായിട്ട് തന്നെ നിൽക്കണം. കർത്താവേ, അത് ഞങ്ങളെ സഹായിക്കണേ കർത്താവ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നന്മയിലോ ഞങ്ങളുടെ നീതിയിലോ കർത്താവേ നിന്റെ അടുത്ത് നിൽക്കാനൊക്കെയില്ലല്ലോ. കർത്താവേ, ഞങ്ങളുടെ ഏറ്റവും നല്ല പ്രവൃത്തി പോലും കറപുരണ്ട തുണിയാണല്ലോ കർത്താവ്. ഞങ്ങളുടെ ഏറ്റവും മെച്ചമായ കാര്യം പോലും കറപുരണ്ട തുണിയാണെങ്കിൽ കർത്താവേ നിന്റെ അടുത്തേക്ക് നിരന്തരം വരികയും നിന്നിൽ നിന്ന് കഴിവിൽ പ്രാപിക്കുകയും ചെയ്യുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു കാര്യം കഴിയുകയില്ല കർത്താവ്. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് തേജസ്സിന്മേൽ തേജസ് പ്രാപിപ്പാൻ ആഗ്രഹമുണ്ട്. നട്ടുച്ചവരെയും ആ നീതിമാന്റെ പാത പ്രകാശപൂർണമായി വരുന്നത് പോലെ ഞങ്ങളുടെ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം പ്രകാശത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ മനോഭാവങ്ങളെ കർത്താവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഒക്കെയും അവിടുത്തെ വെളിച്ചത്തിൽ കാണാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവ്. അതിനായിട്ട് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ പിന്നെ സമർപ്പിക്കും. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. നമ്മുടെ മുമ്പിലുള്ള സമയത്തെ നമുക്ക് പ്രയോജനമായിട്ട് എടുക്കാം. സാക്ഷ്യങ്ങൾ പറയാം, ദൈവത്തിൽ നിന്ന് സംസാരിക്കാം, പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാം, പാട്ടുകൾ പാടാം. ദൈവം നമ്മെ സഹായിക്കും.